First, seek his kingdom and his righteousness. Then all these things will be added. Adyam, ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കണം, ദൈവത്തിന്റെ നീതി അന്വേഷിക്കണം. അതിന്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെ കാര്യങ്ങൾ? മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാ മൂന്ന് കാര്യങ്ങൾ? കർത്താവിനോട് പറഞ്ഞ കാര്യം, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇതിനെ കുറിച്ച് എന്ത് ചെയ്യരുത്? നിങ്ങൾ ആവലപ്പെടരുത്, ഉത്കണ്ഠപ്പെടരുത്. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് സ്വർഗസ്ഥനായ പിതാവ് പറയുന്നു. ഇവയെല്ലാം ജാതികൾ അത്ര അന്വേഷിക്കുന്നത്. അപ്പോൾ ദൈവത്തെ അറിയാത്ത ഒരാള് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന കാര്യങ്ങൾ മൂന്നെണ്ണം: എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും. ദ ബേസിക് നീഡ്സ് ഓഫ് മാൻ, മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ. ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് പിടികിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ ഞാൻ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, അതിനെ കുറിച്ച് ഞാൻ ആവലപ്പെടുന്നേ ഇല്ല. എന്റെ ചോദ്യം ഇതാ, നിങ്ങൾ എന്തിനെ കുറിച്ചെങ്കിലും ആവലപ്പെടുന്നുണ്ടോ? ആർ യു വറീഡ് അബൌട്ട് എനിത്തിങ്? എന്തിനെയെങ്കിലും കുറിച്ച് നിങ്ങൾ ആവലപ്പെടുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്ന, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുന്ന ഒരുവന് അവന് അവന്റെ ഒരു സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള വെളിപ്പാടാണ് യേശു ആദ്യം കൊടുക്കുന്നത്. ആരുടെ? There is a father in heaven. സ്വർഗത്തിലൊരു പിതാവുണ്ട്, സ്വർഗത്തിലൊരു അപ്പനുണ്ട്. എന്താ ഈ അപ്പന്റെ പ്രത്യേകത? ആദ്യം രാജ്യവും നീതിയും അന്വേഷിക്കുന്നവന്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ, അവന്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ, അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, അവന്റെ പ്രോബ്ലംസിൽ ഇടപെടുന്ന ഒരാളുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ കൂടെ പറയുന്ന വൈദ്യം പറയും, നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സ്വർഗത്തിൽ പിതാവ് എന്നെ അറിയുന്നെന്നും കാണുന്നെന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെന്നും തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ആഗ്രഹപ്പെടുന്നത്. ഇന്ന് രാവിലെ എന്റെ ചോദ്യം ഇതാ, നിങ്ങൾ എന്തിനെ കുറിച്ചെങ്കിലും ഓർത്ത് ആഗ്രഹപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യു ആർ മിസ്സിംഗ് വൺ തിങ്. ഒരു കാര്യം മിസ് ചെയ്യുന്നുണ്ടോ? അതറിയാമോ? ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി. ഉദാഹരണം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയണമെന്നുണ്ട് സമയത്തിന്റെ പരിമിതിയുള്ളിൽ. നിങ്ങൾ പേടിക്കണ്ട, ഡീറ്റെയിൽ കേട്ടാൽ പേടിക്കണ്ട, ഞാൻ ഉടനെ തന്നെ അവസാനിക്കും, അല്ലെങ്കിൽ ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തോളാം ഈ കാര്യം. ഓക്കെ, രണ്ടുപേരെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, മാർത്തയും മറിയയും. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ എനിക്ക് ദേശീയനേക്കാളുള്ള പരിചയമുള്ള രണ്ടാൾക്കാരാണ് മാർത്തയും മറിയയും. മാർത്തയുടെ പ്രത്യേകത, മാർത്ത ആവലപ്പെട്ടുകൊണ്ടിരിക്കുക. യു ആർ വറിയിങ് ആൻഡ് യു ആർ കൺഫ്യൂസ്ഡ്, യു ആർ വറീഡ് ആൻഡ് കൺഫ്യൂസ്ഡ് അബൌട്ട് മെനി തിങ്സ് എന്ന് ആയിച്ചു പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് മാർത്ത ആവലപ്പെട്ടിരിക്കുക. ഒത്തിരി കാര്യമെല്ലാം ഉണ്ടോ? ഒറ്റ കാര്യമുള്ളൂ. മാർത്ത വറി ചെയ്തത് നമ്മുടെ സാധാരണ സഹോദരിമാർ വറി ചെയ്ത ഒരു സിമ്പിൾ കാര്യമാണ്. എന്താ വറി ചെയ്യുന്നത്? പത്ത് പേര് കിട്ടി വന്നാൽ അവർക്ക് എന്ത് ഭക്ഷണം കൊടുക്കും? അത് വലിയ വറിയല്ലോ. പറ സഹോദരിമാര്, നിങ്ങൾ പറയുന്നത് വലിയ പ്രശ്നമല്ല, പക്ഷെ ഇവർക്ക് ഒരു പ്രശ്നമാണ്, സിസ്റ്റേഴ്സിന് അതിന് പ്രശ്നമാണ്. പത്ത് പേര് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴറിയാം ഒരു സിസ്റ്ററിന് വറിയുണ്ടോ, കൺഫ്യൂഷൻ ഉണ്ടോ അറിയാം. അത്ര വലിയ വറിയുടെ വറിയുന്ന കാര്യമാണോ? അല്ല. പക്ഷെ യേശു അതിലേക്ക് വെല്ലു ചൂണ്ടിട്ട് പറയുകയാണ്, അത് ഒത്തിരി ഒരു സിമ്പിൾ കാര്യമല്ലേ? പത്ത് പേര് വീട്ടിൽ വന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു സിമ്പിൾ കാര്യമല്ലേ? ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇത്രയും വറി ചെയ്തപ്പോൾ അഥവാ ഒരു ചെയിൻ അവിടെ കൂടെ തീർന്നില്ല, വറി ചെയ്തപ്പോൾ അടുത്ത എന്ത് ചെയ്തു? കംപ്ലൈന്റ് ചെയ്തു. വറിയുടെ കൂട്ടപ്പുറപ്പാണ് കംപ്ലൈന്റ്. ട്വിൻ ബ്രദേഴ്സ് ആണ്. വറി, ഇതിന് അഞ്ചു കൂടുതൽ എന്താണ്? കംപ്ലൈനിങ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും നമ്മള് ഈ എപ്പോഴും അറിയോ എങ്കിൽ നമ്മള് ഷോർട്ട് ടെമ്പർ ആകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ഷോർട്ട് ടെമ്പർ ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് അറിയോ? ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ എന്തെങ്കിലും കാര്യത്തില് വറി ഉണ്ടാകുമ്പോൾ, കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ, ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ, നമ്മളുണ്ടല്ലോ അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും പിള്ളേർ എന്തായാലും വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ചോദിക്കാനുള്ള നേരം. അവരെന്തോ ചെറിയ ബെൻസിൽ മേടിക്കണം ചോദിച്ച്, സിമ്പിൾ കാര്യമാണ് ചോദിച്ചത്. പക്ഷെ ഉടനെ നമ്മൾ ഉടനെ പെട്ടെന്ന് ശ്രദ്ധിച്ചു, കാരണം നമ്മൾ അവിടുത്തെ പെൻസിലൊന്നും അല്ലെന്ന് ഇവിടുത്തെ പ്രശ്നം, നമ്മുടെ ഹൃദയം കലങ്ങിയിരിക്കുക. അപ്പൊ ബേസിക്കലി പറയണം, നമ്മൾ ഷോർട്ട് ടെമ്പറുകാരല്ല. അതിനേക്കാൾ ഞാൻ പറയാം, നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വറീഡ് ആയിട്ടുള്ള ആൾക്കാർ. അതാണ് പ്രശ്നം. പക്ഷെ നമ്മൾ പറഞ്ഞതെന്ന് അറിയാം, നമ്മളതിന്റെ റൂട്ട് കോസിലേക്ക് പോകുന്നില്ല, നമ്മളതിന്റെ എഫക്റ്റിലേക്കാണ് പോകുന്നത്, നമ്മളതിന്റെ ഫ്രൂട്ടിലേക്കാണ് പോകുന്നത്. എന്താ ഫ്രൂട്ട്? ഫ്രൂട്ട് ഷോർട്ട് ടെമ്പറാണ്. പക്ഷെ കോസ് എന്താ? കോസ് എന്താ? ആൻസൈറ്റി, വറി. വറിയുടെ കൂടെ വേറെ എന്തോ ഉണ്ട്? കംപ്ലൈന്റ്. ആരോടുള്ള ദേഷ്യം? വീട്ടിലാണെങ്കിൽ ഭാര്യയോട്, അല്ലെങ്കിൽ ഭർത്താവിനോട്. ഇപ്പോൾ ചെറിയ കാര്യമാണ് നമുക്ക് തോന്നി, പക്ഷെ യേശു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിച്ചത്, ഒന്ന് കംപ്ലൈന്റ് ചെയ്തു, എന്റെ സഹോദരി എന്നെ ശുശ്രൂഷയ്ക്ക് തനിച്ചുവിട്ടി, നിനക്ക് വിചാരമല്ലേ എന്ന് ഒത്തിരി കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ വറി വരുമ്പോൾ അടുത്ത റീസൺ അതാണ്, ഞാൻ തനിച്ചാണെന്നുള്ള ചിന്തയെ ഒറ്റയ്ക്കാണ്. എന്റെ അത്ര എന്നറിയാമോ, ദൈവം പിക്ചറിലില്ലെന്നിപ്പോ ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇത് മുഴുവൻ ഞാൻ സോൾവ് ചെയ്യണമെന്ന്. ദിസ് പ്രോബ്ലംസ് ഓഫ് മൈ ഐ ഹാവ് ടു ബി സോൾവ്ഡ്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. എന്റെ ഈ പ്രശ്നം ഞാനൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് ഞാനൊന്ന് പ്രയത്നിച്ചാലേ ഇത് നടക്കൂ എന്നുള്ള ചിന്തയാണ്. അപ്പോഴെന്റെ അർത്ഥം അറിയാമോ? ഹലോ, ഐ എം ഹലോ, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം പിക്ചറിൽ നിന്ന് മാറിപ്പോയി. നിങ്ങൾ തന്നെ ഇപ്പൊ എന്തുകൊണ്ടിരിക്കുക? കുഴഞ്ഞോണ്ടിരിക്കുക. നിങ്ങൾ തന്നെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നലുണ്ടോ? ഈ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഞാൻ പറയാവേ. എപ്പോഴും അറിയാം നമുക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നത് എപ്പോഴും വരുന്നത്. നീട്ടി ഭാര്യയും ഭർത്താവും നമുക്ക് വേണ്ടുണ്ടാക്കി, ഭാര്യയും ഭർത്താവും കിട്ടുന്നില്ല. അടുത്ത് നിങ്ങളുടെ ഫീലിംഗ് എന്നാ അറിയാമോ? ഞാൻ ഒറ്റയ്ക്കാണ്. അതാ മക്കളെ പിടിക്കുന്നത്. ഭാര്യ ഭർത്താവ് നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ ഏറ്റവും എളുപ്പ വഴി എന്ന് അറിയോ? എന്തോ ഒരു സ്നേഹം അറിയും. മോനെ പാടാ, നമുക്ക് വഴിയൊന്ന് പോവാം. ഭർത്താവ് വിളിച്ചോളൂ. അല്ല, ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു കാര്യം? നിങ്ങൾ ആരും ചോദിച്ചു, എനിക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പറഞ്ഞു, കാരണം ഞാൻ ഒറ്റയ്ക്കാണെന്ന് വഴക്കുണ്ടാക്കുമ്പോൾ, ഒരു അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് വരുമ്പോൾ, സംസാരിക്കാതിരിക്കുമ്പോൾ ആദ്യത്തെ തോന്നരുത് നിങ്ങൾ ഒറ്റയ്ക്കാ. ഇതാ മാത്രം പറഞ്ഞേ, എന്റെ സഹോദരി എന്നെ ശുശ്രൂഷയ്ക്ക് തനിച്ചു വിട്ടിരിക്കുന്നു, ഞാൻ ഒറ്റയ്ക്കാണ്. ഇനി അതിന്റെ അടുത്ത എഫക്റ്റ് കഥകളിക്കാണ്, നിനക്കൊരു വിചാരമില്ലയോ? ആ ആത്മീയരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ അടുത്ത വരാതെ ഇതാണ്, കർത്താവേ നിനക്കും എന്നെ കുറിച്ച് യാതൊരു വിചാരമില്ല. അതാ ഈ ലോൺലി ലോൺലിനെസിന്റെ പ്രശ്നം. അതാ ഒറ്റയ്ക്കാണെന്നെ അർത്ഥം എന്നറിയാമോ? എന്നെ കർത്താവ് ശ്രദ്ധിക്കണമെന്ന്, എന്നെ അറിയുന്നെന്ന്. ഞാൻ ചോദിക്കട്ടെ, അടുക്കളയിൽ മാർത്ത വർക്ക് ചെയ്യുന്നു, ഡ്രോയിങ് റൂമിൽ ആയിരിക്കുന്നു, യേശു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ യേശുവിന്റെ കൂടെ താമസിച്ച് നിങ്ങൾക്ക് വറി ചെയ്യാം. യേശു വള്ളത്തിൽ കിടന്നുറങ്ങുന്നു, ശിഷ്യന്മാര് വറി ചെയ്യുന്നു. അവര് പറഞ്ഞു, കർത്താവെ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ചോദ്യോ നോക്കി, ഇതെല്ലാം ഒരേ കാറ്റഗറി കേട്ടോ, ഇതെല്ലാം ഒരു കാറ്റഗറി പാർട്ടികളാണ്. ശിഷ്യന്മാര് അവര് തന്നെയാണ് അറിയോ, അന്ന് അവര് പറഞ്ഞാണ് ആ മാർത്ത ആള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ശിഷ്യന്മാരെ. ഇപ്പൊ കോട്ടയ കയറി യേശു ഉറങ്ങി, കാറ്റും കൂടെ അടിച്ചു, ഇവൻ അതേ സ്റ്റേറ്റ്മെന്റാണ് പത്രോസ് പറയുന്നത്, കർത്താവെ ഞങ്ങൾ നശിച്ചു പോകുന്നു, അതിൽ നിനക്കൊരു വിചാരമില്ലേ? ചോദിക്കട്ടെ, ഞാൻ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ വരുന്നത്. ഞാൻ ഇച്ചിരി കൂടെ ഒരു അടുത്ത ലെവലിൽ പറയണം എനിക്കുണ്ട്, പക്ഷെ എനിക്കുള്ള സമയമില്ല, ഞാൻ ഇച്ചിരി പറഞ്ഞോളാം. ഈ ഏരിയ ശ്രദ്ധിച്ചു നോക്കി, ഞാൻ തനിച്ചാണ്, കർത്താവ് എന്നെ കുറിച്ച് എന്തില്ല, വിചാരമില്ല. ഇത്രയും വന്നു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് വരും. ആത്മീയരാണോ നമ്മള്? യേശുവിനോട് പറഞ്ഞു, യേശുവെ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും. ഈ വാക്ക് കമന്റ് കൊടുക്കുക, യേശുവിന്റെ കമാൻഡ് കൊടുത്തു മര്യാദയ്ക്ക് അവളെ പറഞ്ഞ് ഇങ്ങോട്ട് വരാം. ഞാൻ ഇങ്ങനെ കുറച്ചുകൂടെ പറയാം, മറിയ മടിച്ചു. അവളുടെ പരിപാടി അല്ല, അവള് എന്ത് ചെയ്തോണ്ടിരിക്കുക, പുസ്തകവും എന്ന് പറയുന്നത് യേശുവിനെ കേട്ടോണ്ടിരിക്കുക. അല്ല നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ ഏതൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. ഏത് നേരം ബൈബിള് ബൈബിള് ബൈബിള്. ആ ബൈബിള് വായന കൊണ്ടാ സഹോദരി ഇന്ന് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്, അല്ലെ പണ്ട് അടിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ആ സഹോദരിയുടെ ബൈബിൾ വായന കൊണ്ടാ കുടുംബം ഇന്നിങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്, അല്ലെ പണ്ടേ തീരേണ്ട കുടുംബമാണ്, പണ്ടേ മുങ്ങിപ്പോയി ചാകേണ്ട കുടുംബമാണ് ഇന്നിങ്ങനെ നിൽക്കുന്നതിന്റെ ഒറ്റ റീസൺ ആ ബൈബിൾ വായന, ആ പുസ്തകം എടുത്തത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. കേട്ടില്ല, ഒരാൾ ഒരു ദിവസം രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കാനിരിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുകയാണ് ഓ ഉമ്മ എന്ന് തോന്നുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ അറിയാവോ, മാർത്തയുടെ അതേ സിറ്റുവേഷനാണ് മാർത്ത. അപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞതെന്ന് അറിയാം, എനിക്ക് അറിയാം വചനമാണ് എന്നെ എടുക്കാത്ത കേട്ടോ, എനിക്ക് എല്ലാവർക്കും ഇതൊക്കെ കാണാപ്പാടെന്ന് എനിക്കറിയാം. കർത്താവ് അവിടെ അടുത്തൊരു കാര്യം പറഞ്ഞു, മാർത്തയെ നീ പലതിനെ ചൊല്ലി വിശാലപ്പെട്ടും മനം കഴുകിയിരിക്കുന്ന അവളത്തെ സിറ്റുവേഷൻ എത്ര എന്താ പറഞ്ഞത്, നല്ല സിറ്റുവേഷൻ അല്ല, കലങ്ങിയിരിക്കുക മൊത്തത്തിൽ. എന്നിട്ട് പറയാണ് മറിയം നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവൾ നിർത്തിയത്തില്ല അപഹരിക്കത്തില്ല. ആരും അപഹരിക്കാത്ത ഒരു നല്ല അംശം എന്താ, എന്താ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ കേൾക്കുന്ന കർത്താവിനെ അറിയുന്ന കർത്താവിനോടുള്ള ബന്ധം അതാർക്കും അപഹരിക്കാൻ പറ്റത്തില്ല, ആർക്കും അപഹരിക്കാൻ പറ്റത്തില്ല. ജയിലിൽ കൊണ്ട പിടിച്ചിട്ട് നടക്കത്തില്ല. കാരണം എന്നറിയാമോ, ജയിലിക്ക് ഇത് കർത്താവിന്റെ ബന്ധം എങ്ങനെയാണ്, ഹൃദയത്തിൽ നിന്നുള്ള ബന്ധമല്ലേ, ഇത് അടിച്ചൊതുക്കി നടക്കുന്ന ഒരു കാര്യമില്ല. ഇത് മാത്രം ആർക്കും ഒരു പിശാചിനെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ആദ്യത്തെ സ്റ്റെപ്പ് അവന്റെ രാജ്യം അന്വേഷിക്കുക എന്നുള്ളതാണ്. എന്ത് രാജ്യം അന്വേഷിക്കണം എന്ന് പറയാൻ കാര്യം, എന്ത് രാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞ എന്താ, യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ സംസാരിച്ചൊരു കാര്യമാണ് ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. യേശുവിന്റെ പ്രസംഗം അതാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കും. പ്രസംഗത്തിന്റെ ആരംഭം ഇതാ, സുവിശേഷം ദൈവരാജ്യം എന്ന യേശു ഈ പ്രസംഗം പറഞ്ഞു തുടങ്ങിയത്. ഇനി നിങ്ങൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ യേശുവിന്റെ മുഴുവൻ പ്രസംഗ വിഷയം ദൈവരാജ്യമാണ്. എവിടെങ്കിലും ദൈവരാജ്യവുമായിട്ട് കണക്ട് ചെയ്യുന്ന വിഷയങ്ങൾ യേശു സംസാരിച്ചുള്ളൂ, ദൈവരാജ്യമായിട്ട് കണക്ട് ചെയ്യാത്ത ഒരു വിഷയം സംസാരിച്ചില്ല. അപ്പോൾ ഒരു മൂന്നര വർഷക്കാലം മുഴുവൻ ദൈവരാജ്യം. ഇനി ഒന്നും വേണ്ട, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ 40 നാൾ അവരോട് കൂടെ നടന്നു. എന്താ പ്രസംഗിച്ച, ഉയർത്തെഴുന്നേറ്റ് കർത്താവിന് എന്ത് പ്രസംഗിക്കാനുള്ളൂ, ദൈവരാജ്യം. വായിച്ചു അല്ലെങ്കിൽ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം
തിയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോപണം ചെയ്ത നാൾ വരെ അവർ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചും ആയിരുന്നുവല്ലോ. അവർ കഷ്ടം അനുഭവിച്ച ശേഷം
3-ാം വാക്യത്തില് അതിന്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് കൺസേണിംഗ് ദ കിങ്ഡം ഓഫ് ഗോഡ്, മലയാളത്തിൽ എങ്ങനെയാ, 2-ാം വാക്യത്തില് അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ജീവിച്ച് ഈ ഭൂമിയിൽ 3.5 വർഷക്കാലം ജീവിച്ചപ്പോൾ യേശുവിന്റെ പ്രസംഗം എന്താണ്, ദൈവരാജ്യം. നിങ്ങൾ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാനൊക്കെ എടുത്ത വായിച്ചാൽ മതി, ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്ക് വരും ദിവസങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ കർത്താവ് ചിന്തിക്കുന്നവരെ ചിന്തിക്കാം. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴും കർത്താവിന് ഒറ്റ കാര്യം പറയാനുള്ളൂ, എന്താണ്, ദൈവരാജ്യം. എന്താ ഇത്രമാത്രം യേശു ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ദൈവരാജ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. നമ്മൾ എല്ലാവരും പറയും ആദ്യം എന്റെ രാജ്യത്തെ അന്വേഷിക്കാൻ എന്ന് പറയുമ്പോൾ എന്താ ദൈവരാജ്യം എന്താ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അധികാരമുള്ള രാജ്യമാണ് ദൈവരാജ്യം. ദൈവരാജ്യം ദൈവത്തിന്റെ പരിപൂർണ അധികാരം നടക്കുന്ന ഉള്ള സ്ഥലമാണെന്ത് ദൈവരാജ്യം. ഇതിന്റെ തുടക്കം മനസ്സിലാകണമെങ്കിൽ ഇവിടെ അറിയാമോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ സൃഷ്ടിച്ചത്? നിലത്തിന്റെ പൊടി കൊണ്ട് എന്ത് ചെയ്തു? ഒരു രൂപം ഉണ്ടാക്കി. ഞാൻ ആലോചിക്കായിരുന്നു, ദൈവമേ മൈക്കെലാഞ്ചലോയും ഡാവിഞ്ചിക്ക് ഒന്നും പറ്റാത്തൊരു മനോഹരമായ ഒരു സംഭവം നിലത്തിലെ പൊടി കൊണ്ട് യേശു ഒന്ന് ഷേപ്പ് ചെയ്തു. ഇന്നും അമ്മയുടെ ഉദരത്തിൽ നിങ്ങളെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നോണ്ടാണ് ഈ ഷേപ്പിലേക്ക് ഇരിക്കുന്നത്. സ്വത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ രൂപം ചില മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ എന്താണെന്നറിയാമോ, ആ ദൈവമാണ് എന്നെ നിർമ്മിച്ചെന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നാൽ മതി. കുഴപ്പമുള്ള ഒരു കമ്പാരിസണാണ്. അവിടെ സിനിമ കാണുന്ന കുറയ്ക്കുക, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഇമ്പ്രഷൻ കുറച്ച് കൊടുക്കും. ഈ ഫിലിപ്സ് ചാർജിനെ കണ്ടിട്ട് അവരുടെ മേക്കപ്പും അവരുടെ വേറെ രീതി ഇതെല്ലാം കണ്ട് അതിന്റെ തിളക്കമൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മളെ കുറിച്ച് ഒരു തോന്നൽ തോന്നുകയാണ്. ആറ് നാലഞ്ച് കാലത്തെ പൊക്കൾ കണ്ടിട്ട് എന്താ പറയുന്നത്, എനിക്ക് തോന്നുകയാണ് എനിക്ക് പൊക്കൾ കുറവാണ് ചിന്തിക്കുകയാണെങ്കിൽ എന്താ പറയുക, അതിലൊന്ന് കമ്പാരിസണാണ്. സിനിമാ താരങ്ങളുടെയൊക്കെ നിറമൊക്കെ കണ്ടിട്ട് എനിക്ക് നിറം കുറവാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ ആഫ്രിക്കയ്ക്ക് വിടാം, നിങ്ങളവിടെ ഹീറോ ആയിരിക്കും. ഞാൻ പറഞ്ഞ പറ്റുന്നുമല്ല, ഇത് ദൈവത്തിന്റെ ഷേപ്പാണെന്ന്, ദൈവത്തിന്റെ ഡിസൈനാണെന്ന് ആ തിരിച്ചറിവ് ആദ്യം. അപ്പൊ ഒന്ന് മനുഷ്യന്റെ പ്രത്യേകത, അവൻ മണ്ണുകൊണ്ട് പൊടി കൊണ്ടുണ്ടാക്കിയതാണ്. അതിന്റെ അർത്ഥം എന്ന് പറയാമോ, ഈ ഭൂമിയിൽ ജീവിക്കാൻ തക്കവണ്ണം ഒരു സിസ്റ്റം ദൈവം ഉണ്ടാക്കി. രണ്ട്, അവനിലേക്ക് ജീവശ്വാസം ഊതി. എന്ന് ജീവശ്വാസം ഊതിയത് അപ്പോഴെന്നറിയാമോ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അവന്റെ ഉള്ളിൽ ആത്മാവുണ്ടായത്, ആത്മാവുണ്ടായത്. ഒന്ന്, ഈ ഭൂമിയിൽ ജീവിക്കാൻ തക്കവണ്ണം അവനെ മണ്ണുകൊണ്ടുണ്ടാക്കി. രണ്ട്, ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാനാണ് അവന്റെ ഉള്ളിൽ എന്നുണ്ടാക്കി, ആത്മാവിനെ ഉണ്ടാക്കി. മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ചെയ്യുന്നു. ഈ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതാണെന്ത്, ദേഹി എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ്, ഇമോഷൻസ്, വില്ല് എല്ലാം ഉള്ള സാധനമാണ് ഇതിന്റെ നടുക്കുള്ള ബ്രിഡ്ജ്. അപ്പൊ മനുഷ്യൻ മൂന്ന് ഭാഗങ്ങളാണ്. ഒന്ന് എന്താണ്, ശരീരം. എന്താ ഈ ശരീരത്തിന്റെ പ്രത്യേകത? ഫൈവ് സെൻസസ് ഉണ്ട്, കാണുക, കേൾക്കുക, ചിരിക്കുക, മണക്കുക. ഈ ഫൈവ് സെൻസസ് കൊണ്ട് നിങ്ങൾ ഈ ഭൂമി ടച്ച് ചെയ്യുക, ഇവിടത്തെ കാര്യങ്ങൾ നോക്കുക. എന്നാൽ ആത്മാവ് കൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക്, ആത്മീയമായ തലത്തിലേക്ക് പോകുന്നു. ഈ അടുത്തൊരു കുറച്ചുകൂടി ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ, ഈ ആത്മാവിന്റെ പുറത്തുള്ള ഒരു ഉടുപ്പ ശരീരം ആ ഭൂമിയിലേക്ക് മനുഷ്യ ദൈവം അയച്ചിരിക്കുന്നു. ഒരു ഉടുപ്പിട്ട് ഈ ഭൂമിയിലേക്ക് വരിക, കാരണം മനുഷ്യന്റെ ആത്മാവ് അതാ പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്നറിയാമോ, ഇവിടത്തെ പരിപാടി കഴിയുമ്പോൾ ഈ ഉടുപ്പ് എന്ത് ചെയ്യും? ഉടുപ്പ് മാറ്റിയിട്ട് അവന്റെ ആത്മാവ് എന്ത് ചെയ്യും? നിർമ്മിച്ച ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകും. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉടുപ്പ എന്ത്? ഈ ശരീരം. ഇതാദ്യം തിരിച്ചറിയണം. ഇപ്പോൾ പ്രൈമർലി നമ്മൾ ആരാ, അല്ലെങ്കിൽ നമ്മളൊരു ദൈവം ആഗ്രഹിക്കുന്ന എന്താ? ഇറ്റേണലി ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ കുറച്ചു കാലം ഈ ഭൂമിയിൽ, ഇപ്പോഴൊരു പാട്ട് കേട്ടില്ലേ, ഫാദർ ബക്കവേഴ്സിന്റെ പാട്ടാണ്, കൊഞ്ചകാലം ഇന്ന് ഭൂമിയിലെ യേശുക്കാൻ സുവിശേഷത്തുക്കാൻ കേട്ടുന്നു. കൊഞ്ചകാലം ഇന്ന് ഭൂമിയിലെ യേശുക്കായ് സുവിശേഷത്തുക്കാൻ. അത് കുറച്ചു നാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ്. ഇതിന്റെ അപ്പുറത്തൊരു നിത്യമായ ദൈവത്തോടു കൂടിയുള്ള ഒരു ജീവിതമുണ്ട്. ഇതാ തിരിച്ചറിയാം. ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറയാം. എന്നറിയാമോ, ഈ കണ്ണുകൊണ്ട് കാണുന്നതും കേൾക്കുന്നു ഈ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ പോകും. എന്താ ശ്രദ്ധ പോകുന്നത്? എന്താ ശ്രദ്ധ? കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം നമ്മുടെ മനസ്സ് പോകും. അത് വേണം, വേണമെന്നല്ല. പക്ഷേ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരാത്മാവുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തെ അറിയാത്ത മനുഷ്യന്റെ പ്രത്യേകത, അവൻ എന്താ ചിന്തയുള്ളത് അറിയാവോ? ഇവിടത്തെ കാര്യം മാത്രം ചിന്തയുള്ളൂ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് ഇവിടെ കുറച്ചുകൂടെ മെച്ചമാകുക, ഇവിടെ കുറച്ചുകൂടെ വലിയവനാകുക, ഇവിടെ കുറച്ചുകൂടെ നേട്ടം ഉണ്ടാകുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു ദിവസം എല്ലാം വിട്ടുവെച്ച് പോകേണ്ടി വരും. അന്ന് ഇവിടെ ഈ ശരീരത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യം പോലും ഈ ശരീരം വിട്ടാൽ ഒരു പ്രയോജനം ഉണ്ടാക്കുന്നില്ല. This is the reality. ഈ ശരീരത്തിന് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് അധ്വാനിച്ച ഒരു കാര്യം പോലും എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും അവനൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞത്, തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? ഈ റിയാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇവിടത്തെ സാധാരണ ലോക മനുഷ്യരുടെ പ്രത്യേകത, അവരൊറ്റ ചിന്തയുള്ളൂ, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇവിടെ എങ്ങനെ മെച്ചമാകാം, ഇവിടെ കുറച്ചുകൂടെ വലിയവനാകാം, ഇവിടെ കുറച്ച് നേട്ടം ഉണ്ടാക്കാം, ഇവിടെ കൂട്ടിവെക്കാം. പക്ഷേ ഈ കൂട്ടിവെച്ചതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പറ്റുമോ? പിന്നെ കൂട്ടിവെക്കുന്നേ ചെല്ലു പറഞ്ഞത്, അതേ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യേണ്ടേ. യോഗം ഉണ്ടെങ്കിൽ അടുത്ത തലമുറ ഇത് മുഴുവൻ അടിച്ചു പൊളിക്കുന്നത് കാണാൻ പറ്റും. സ്വന്തം കണ്ണു ഞാൻ പറഞ്ഞ മനുഷ്യരെ പലതായിട്ട് എന്തിരിക്കുക, ചില ആൾക്കാരുണ്ട് അവരടിച്ചു പൊളിക്കാരാ. കാരണം എന്താ, ജീവിതം എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ്. അപ്പൊ എന്ത് ചെയ്യണം? അടിച്ചു പൊളിക്കണം. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആൾക്കാരുണ്ട്, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിശുകന്മാരാ. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം പോലും ചെലവഴിക്കത്തില്ല. അപ്പൊ അവര് പറയും, അവൻ അടിച്ചുപൊളിക്കാരൻ, ഞാൻ നോക്ക എല്ലാം ഉണ്ടാക്കി 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 വെച്ചിരിക്കുക. ഇത് രണ്ടും ഒരുപോലെ തുല്യ ദുഃഖിതരാണ്. ഞാൻ പറഞ്ഞത് അടിച്ചു പൊളിക്കുന്നവനും എല്ലാം ഒരു കഞ്ഞോളം പോലും കുടിക്കാതെ എല്ലാം സൂക്ഷിച്ച് 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 വെക്കുന്നവനും ദൈവദൃഷ്ടിയിൽ രണ്ടും ഒരുപോലെയാ. കാരണം എന്നറിയാമോ? ഇത് അടിച്ചു പൊളിച്ചാൽ അവൻ ഇവിടെ കൊണ്ടുതീരും, സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചാൽ അവനും ഇവിടെ കൊണ്ടുതീരും. കാരണം ഇതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റത്തില്ല, കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ക്ലിയറായ ഒന്ന്, ഒരു ഉടുപ്പിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുക, ആത്മാവിന്റെ മുകളിൽ ശരീരം എന്ന ഉടുപ്പിട്ട് വന്നിരിക്കുക. ഒരു ദിവസം എന്ത് ചെയ്യും? മരിക്കും. മരിക്കും എന്ത് ചെയ്യും? ആ ഉടുപ്പ് മാറിയിട്ട് പിന്നെന്ത് ചെയ്യും? യോ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു, നഗ്നനായി ഞാൻ മടങ്ങിപ്പോകും. ഇത് ആദ്യത്തെ വിഷയം. അതുകൊണ്ടാണ് യേശു പറഞ്ഞൊരു കാര്യം, ആദ്യം ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കണം. കാരണം എന്താ? കാരണം മനുഷ്യരെ കുറിച്ചുള്ള നിത്യമായ ഉദ്ദേശം ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാന്നുള്ളതല്ല, ഇതിന്റെ അപ്പുറത്തൊരു നിത്യതയിലേക്ക് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാന്നുള്ള അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് യേശു പറഞ്ഞത്. ആദ്യം ഫസ്റ്റ് സീക്ക് ഹിസ് കിങ്ഡം. ഇതാണ് ഫസ്റ്റ് സിസ്റ്റം. തന്റെ ചോദ്യം ഇതാണ്, ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും ദൈവരാജ്യത്തിന്റെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലാണെന്ന് വിശ്വസിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ചോദിക്കാറുണ്ട്, മേക്ക് ഷുവർ ചെയ്യാം. പ്രിയ സഹോദരങ്ങളെ, ഇവിടുത്തെ കാര്യത്തെ കുറിച്ച് എപ്പോഴും വറീഡാണോ? ആണെങ്കിൽ ഒന്ന് ചിന്തിച്ചോ, ഞാൻ ദൈവരാജ്യത്തിന്റെ അകത്താണോ? ദൈവരാജ്യത്തിന്റെ അകത്തുള്ളവന് അവൻ വറിയിൽ ജീവിക്കാൻ പറ്റത്തില്ല, അവൻ ആകുലപ്പെട്ട് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം എന്നറിയാമോ? ദൈവരാജ്യത്തിന്റെ അകത്തുള്ളവൻ്റെ പ്രത്യേകതയുണ്ട്. സ്വർഗത്തിലെ അപ്പൻ അവനെ അറിയുന്നെന്നും അവനെ നിയന്ത്രിക്കുന്നെന്നും അവനെ നടത്തുന്നെന്നും ഒക്കെയുള്ള ഒരു തിരിച്ചറിവിലെ എപ്പോഴും ജീവിതം, അപ്പനുമായിട്ടുള്ള കോണ്ടാക്ടിലെ ജീവിതം. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം വന്നാൽ ഉള്ളിൽ അകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടും, കൺവിക്ഷൻ കിട്ടും, ഉറപ്പ് കിട്ടും, ധൈര്യം കിട്ടും. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ അപ്പൻ എന്നോട് കൂടെയുണ്ട്. ഇതാ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. ഇനി മൂന്ന് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവരാജ്യം എന്നാൽ നീതി, സമാധാനം,
പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവരാജ്യത്തിന്റെ അകത്തുള്ള പ്രത്യേകത, അവന്റെ അവൻ നീതിയുള്ളവനായിരിക്കും കേട്ടോ. കായനെ പോലെയാണ് അവൻ ചെയ്യുന്നത്, കായനെ പോലെയല്ല. എന്താ കായന്റെ പ്രത്യേകത? എന്താ അവൻ നീതിയില്ലായിരുന്നു. എന്താ നീതിയില്ലാഞ്ഞ്? സഹോദരനോട് എന്ത് ചെയ്തു? അവൻ അസൂയപ്പെട്ടു, സഹോദരനെ കൊന്നു. ഇപ്പൊ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നതിനൊരു പ്രത്യേകതയാണ്, അവൻ നീതിയുണ്ട്. അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അവൻ ചിന്തിക്കും, എന്റെ സഹോദരത്തിൽ ഇടർച്ച ഉണ്ടാക്കുന്നുണ്ടോ, എന്റെ സഹോദരിക്ക് ഇടർച്ച ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത അവന്റെ ഉള്ളിലുണ്ടായിരിക്കും. അവിടെ യേശു പറഞ്ഞത്, ഈ ചെറിയവൻ ഒരുത്തിന് ഇടർച്ച വരുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യണം? അവരെ കടലിൽ താത്തണം. അങ്ങനെയാണോ? അല്ല. പിന്നെന്താ? ഒരു തിരികല്ലും കൂടി ഇവന്റെ കഴുത്തി കെട്ടിയിട്ട് കടലിൽ താക്കണം. തിരികൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഈ പഴയകാലത്തെ കരിക്കേണ്ട അറിയാം, ഈ ചക്കൊക്കെ ആട്ടുന്നതിനുള്ള വലിയ കല്ല. ഇതും കൂടെ കെട്ടി അവനെ താക്കാവുള്ളൂ. കാരണം അറിയാമോ? ഇവൻ പൊങ്ങി വന്നാൽ വേറെ ആർക്കും ഇടച്ചുണ്ടാകും. അപ്പൊ ഇവൻ പൊങ്ങാതെ കൊണ്ട് എന്ത് ചെയ്യണം? ഇവനെ കെട്ടി താത്തേക്കണം എന്ന് പറഞ്ഞു. കാരണം ദൈവരാജ്യത്തിലുള്ളവന്റെ പ്രത്യേകത അവൻ എപ്പോഴും എന്തുണ്ട്? അവന്റെ അവന്റെ നീതിയെ കുറിച്ചുള്ള ചിന്തയുണ്ട് അവന്റെ ഉള്ളിൽ. സി ചിലപ്പോ എന്താ പറയാ, അവന്റെ ഉള്ളിൽ മിസ്റ്റേക്കുകളൊക്കെ വരുമെന്ന് അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ പ്രൈമറലി അവന്റെ കോറിന്റെ അകത്ത് നീതി എന്ന് പറയുന്ന കാര്യമുണ്ട്. രണ്ട്, സന്തോഷം. എന്ത് സന്തോഷം അറിയാം? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവരാജ്യത്താണോ അല്ലെന്നുള്ളതിന്റെ തെളിവ് അതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതായത് നാട്ടിലെ തമാശ പടങ്ങളിലുള്ള തമാശക്കാരുടെ തമാശ കേട്ട് ചിരിച്ച് സന്തോഷമുള്ള ചെറ്റു പറഞ്ഞു തരാം, ഒരു മൂടില്ല കോമഡി പടങ്ങത്തേക്കാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഓർത്താൽ മതി, ദൈവരാജ്യത്തിന്റെ പരിസര പ്രദേശത്ത് പോലും ഇല്ല. കാരണം അറിയാവോ? പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം എന്റെ ഉള്ളിലില്ല. അതില്ലാത്തതുകൊണ്ടാണ് എന്ത് കാണാൻ പോകേണ്ടി വരുന്നത്? കോമഡി പടങ്ങൾ കാണാൻ പോകുന്നത്. മൂന്ന്, സമാധാനം. എന്താ സമാധാനം എങ്ങനെ കിട്ടുന്നത്? വേറൊന്നുമല്ല, എന്റെ അപ്പൻ, ഞാൻ അപ്പന്റെ രാജ്യത്തിലാണ്, ഞാൻ എന്റെ അപ്പന്റെ കൂടെയാണ്. അത് ഓർക്ക് ഭയങ്കര സമാധാനമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കണം, ദൈവത്തിന്റെ നീതി അന്വേഷിക്കണം, അതോടുകൂടി ഇതൊക്കെ കൂട്ടിച്ചേർത്ത്. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കുന്നവന് അവന്റെ ബാക്കി ഭൗതികമായ ആവശ്യങ്ങളൊക്കെയും ദൈവം നിറവേറ്റി കൊടുക്കുവാൻ വിശ്വസ്തനാണ്. കാരണം എന്താ, ഇതിന് കാര്യം കൂടെ പറയാം, അത് നിറവേറ്റി കൊടുത്തില്ലെങ്കിൽ ആർക്കെ കുഴപ്പം അറിയാമോ? ദൈവത്തിന്റെ കുഴപ്പം. 49 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, നമുക്ക് വാക്യം വായിക്കാം. 49 സങ്കീർത്തനം അതിന്റെ 4 വീരതിന്റെ വാദത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്ന വാക്യം കിട്ടുന്ന ആയിരത്തിനാല് 140 ഓക്കെ ആ വാക്യം എടുത്ത് വെച്ചത്. ഇവിടുത്തെ ആ വാക്യം ഇതാണ്, നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതിന്റെ അർത്ഥം അറിയാം, ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് പിന്നെ നോക്കാം. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദൈവത്തിന്റെ നാമം എന്താ? ദൈവത്തിന്റെ നാമം. സകല നാമത്തിന് മേലായ നാമമാണ് ആരുടെ നാമം? ദൈവത്തിന്റെ നാമം, യേശുവിന്റെ നാമം. ഇനി അതിന്റെ മുകളിലൊരു കാര്യമുണ്ട്, ഏതാ? നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തില്ല? കേട്ടില്ല, പിന്നെ വാക്കുമാർത്തില്ല കേട്ടോ.
ഞാൻ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിന് എന്ത് വരുന്നില്ല, ഭേദം വരുത്തത്തില്ല. ദൈവത്തോട് ചോദിക്കാം, എന്ത് ചോദിക്കാം? ദൈവം എന്റെ വാഗ്ദത്തം ഇതാണല്ലോ. കാരണം അറിയാമോ, ദൈവം ആ പറഞ്ഞിരിക്കുന്നെങ്കിൽ ദൈവം എന്ത് ചെയ്തില്ല, വാക്ക് മാറത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ആദ്യം എന്ത് ചെയ്യണം, അവന്റെ രാജ്യം അന്വേഷിക്കണം, അവന്റെ നീതി അന്വേഷിക്കണം. അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് എന്തൊക്കെയാ എന്ന് പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ട ഒക്കെ തരുന്ന എന്റെ അടുത്ത്. ഇപ്പൊ 3 ബെഡ്റൂം ഹോൾ കിച്ചനാണ്, 4 ബെഡ്റൂം ഹോൾ കിച്ചനാണെന്ന് വെച്ചാൽ കിട്ടത്തില്ല അവിടെ. അതിന്റെ കാര്യമല്ലോ. ഇപ്പൊ മേഴ്സിഡസ് ബെൻസ് ആണ്, ഇനി ലംബോർഗിനി വേണമെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോറി, ഐ എം റിയലി സോറി. അതിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജീവനും ഭക്തിക്കും വേണ്ടത്, ഇവിടെ ജീവിക്കാൻ ആവശ്യമുള്ളത് ഒക്കെ തരാമെന്ന് ഒരു വാഗ്ദത്തം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുക, സമയം പോയുള്ളൂ. ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ വീട്ടിൽ കേൾക്കാൻ പോകും അടുത്ത ദിവസങ്ങളിൽ. ഞാൻ കർത്താവ് അനുവദിക്കുന്ന പോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുക. ദൈവരാജ്യം, കാരണം യേശുവിന്റെ പ്രസംഗം അതായതുകൊണ്ട് എന്റെ ഈ ദിവസങ്ങളിൽ ചിന്ത പോലും ദൈവരാജ്യമാണ്. യേശു ഇത്രയും പ്രസംഗിച്ചെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ ആഴത്തിൽ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വായിച്ചു ദൈവരാജ്യത്തെ കുറിച്ച്? ബൈബിൾ എവിടെ തോന്നാലും, പുതിയ നിയമത്തിൽ എവിടെ തോന്നാലും ദൈവരാജ്യം. പക്ഷേ ഞാൻ നിങ്ങളെ വാക്കു ഓർപ്പിക്കുക, ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നവന്, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുന്നവന് അവൻ ഇവിടെ ആവശ്യമായ എന്ത് തിന്നുന്നത്, കുടിക്കുന്നത്, ധരിക്കുന്നത്, അവൻ ഇവിടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും നൽകി തരുവാൻ അവിടുന്ന് വിശ്വസ്തനായ ദൈവം. ആ കൂട്ടത്തിൽ പിള്ളേരുടെ പഠിത്തം, നമ്മുടെ വാടക, നമ്മുടെ പെട്രോള്, എന്നാ പറഞ്ഞത്, നാട്ടിലേക്ക് പോകാനുള്ള വണ്ടിക്കൂലി, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം നമ്മുടെ പേരൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളത് എല്ലാം കൂടെ വരുന്നു കേട്ടോ. നിങ്ങളല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് എന്റെ പേര് എന്നാലും എങ്ങനെയൊക്കെയാണ് അങ്ങനെ ജീവിക്കും, അല്ല പേടിക്കണ്ട. ഇപ്പോൾ ഇതെല്ലാം പാക്കേജാണ്. അതാ ഞാൻ പറഞ്ഞത്, ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും ആര് നൽകി തരും? ആര് നൽകി തരും? ദൈവം നൽകി തരും. കാരണം എന്താ, ഒരുത്തൻ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ, കാരണം എന്താ പറയാമോ, ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ അവൻ ഈ ശരീരത്തിന്റെ തലത്തിൽ നിന്ന് ആത്മാവിന്റെ തലത്തിലേക്ക് മാറുകയാണ്. ഇതാ ദൈവത്തിന്റെ കൺസേൺ. കാരണം അതുകൊണ്ട് കഥ പറഞ്ഞത്, തങ്ങളുടെ ജീവനെ ആരെങ്കിലും രക്ഷിക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യും? അതിനെന്ത് ചെയ്യും? കേട്ടില്ല, ഇവിടെ കേട്ടില്ല. ജീവനെ രക്ഷിക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യും? ഉറക്കെ പറഞ്ഞ സോജിമാരെ ഒരു പെറ്റൊന്നും ഇല്ല, അങ്ങനെ ഉറക്കെ പറഞ്ഞുണ്ട്. അല്ല, ഈ ശരീരത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, ഇവിടത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണെങ്കിൽ അതിനെ കളയും എന്നാ പറയുന്നത്. എന്റെ റിലേറ്റീവ് ഒരാൾ മരിച്ചു പോയിട്ട്, ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു എനിക്ക്. കഴിഞ്ഞ സൺഡേ ആണ് മരിച്ചത്, നാളെയാണ് അടക്കം. ഓൺലി 40 മിനിറ്റ്സ്, 41 വയസ്സേ ഉള്ളൂ. ബൈ പ്രൊഫഷൻ ഈസ് എ ഡോക്ടർ. 41 വയസ്സുള്ള ഡോക്ടറാണ്, അമേരിക്കനാണ്, 10 വർഷമായി അമേരിക്കയിൽ. ഈ വർഷം വീട് മേടിക്കാൻ പ്ലാൻ ചെയ്തു, അവിടെ സെറ്റിലാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗ്രീൻ കാർഡ് കിട്ടി, അങ്ങനെന്തോ പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. അവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച ആൾ, ഈസ് വെരി ഫെയർ, വെരി ബ്യൂട്ടിഫുൾ, വെരി ഗുഡ് ബോയ്, നല്ല മനുഷ്യൻ, ഒത്തിരി പേരെ സഹായിക്കുന്ന ഒരു സഹോദരൻ, 41 വയസ്സേ ഉള്ളൂ, ഡോക്ടറാണ്, അമേരിക്ക സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം പനി വന്നു, അഡ്മിറ്റ് ചെയ്തു, ശ്വാസം മുട്ടൽ വന്നു. ഒരു 10-15 ഡേയ്സ് കണ്ട് ഹോസ്പിറ്റലിൽ കിടന്നു, മരിച്ചു. എവിടെയാണ്? അമേരിക്കയിൽ. ആരാണ്? ഡോക്ടർ. ഞാൻ ഓർക്കായിരുന്നു, ഇത്രയുള്ള ലൈഫ് ഏതിനും മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം. മനുഷ്യൻ ഒരാവി പോലെ. എന്റെ ആവിയുടെ പ്രത്യേകത, ജസ്റ്റ് കാണാം, കഞ്ഞി തിളയ്ക്കുമ്പോൾ ഒന്ന് കാണാം ആവി, പിന്നെ അതിനെന്ത് ചെയ്തില്ല, കാണത്തില്ല. ഇത്രയുള്ള മനുഷ്യൻ. ഈ റിയാലിറ്റിയിലാണ് ഞാൻ നമ്മൾ ജീവിക്കുന്നത്. കഴിച്ച് വേറൊരാള്, എനിക്കറിയാം വേറൊരാളോ, 55 വയസ്സുള്ള ഒരു സഹോദരന്, വെരി ഫെയർ, രാവിലെ 2 പൊക്കം, എപ്പോഴും വളരെ സ്യൂട്ട് മാത്രം ഇട്ടുകൊണ്ട് കിടന്ന ഒരു നല്ലൊരു പ്രസ്ഥാനത്തിന്റെ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അടുത്ത നിലയിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഭീഷണിന്റെ വക്കപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാം നില പടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം നിലയുടെ ആ മോൾഡിങ് പോലും കണ്ട് പൂർത്തിയാക്കുന്ന കാര്യത്തിന് പറ്റിയില്ല. അതിനു മുമ്പ് 45 വയസ്സുള്ള മനുഷ്യൻ കഴിഞ്ഞ ദിവസം മരിച്ചു. പറഞ്ഞു വെച്ചിട്ടുണ്ടല്ല, ഇവിടത്തെ കാര്യങ്ങൾ ഈ ശരീരത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അന്വേഷിച്ചാൽ ഇത് നിരത്തി പോകാൻ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. കാരണം ആ പയ്യൻ, ഈ എന്റെ കസിൻ പറഞ്ഞ പയ്യൻ, അദ്ദേഹത്തെ ഞാൻ അറിഞ്ഞൊരു കാര്യം ഇതാണ്. മരിക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്റെ അനിയൻ ഓസ്ട്രേലിയയിലായിരുന്നു. അവൻ അനിയൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, എന്റെ മോളെ പഴയതായിരുന്നു, നീ നീ നോക്കിക്കോണം. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിലെ കാര്യങ്ങൾ കാണുന്നു. സ്വർഗത്തിന്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ അതിന്റെ സ്വപ്നങ്ങൾ കാണുകയും പല പല കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം. മരിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്റെ ഒരു ചിന്ത എവിടെയെങ്കിലും വെച്ച് കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് സഹോദരൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പ്രത്യാശയിലേക്ക് അതിലേക്ക് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്റെ അടക്കത്തിന്റെ കാര്യങ്ങൾ പോലും എല്ലാം പറഞ്ഞു. ഞാൻ ഈ രണ്ട് എക്സാമ്പിൾ പറഞ്ഞ മറ്റൊന്നുമുണ്ടല്ലോ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് നമ്മൾ അറിയണം. ആത്മാവിന്റെ മുകളിൽ ശരീരമാകുന്ന ഒരു ഉടുപ്പിട്ട് കുറച്ചു കാലം ഈ ഭൂമിയിൽ ജീവിക്കുക. ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ആത്മാവ് ശരീരം തമ്മിൽ വേറൊടും. ആത്മാവ് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകും. അതിന് മുൻപ് എന്തെങ്കിലും ആത്മീയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. എന്താ മാനസാന്തരം എന്ന് പറഞ്ഞാണല്ലോ ആ നമ്മുടെ ചിന്തയാണ് മാനസാന്തരത്തിന്റെ ആദ്യത്തെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ചിന്തിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്ത മാറണം. ചേഞ്ച് യുവർ മൈൻഡ്. അതേ ശരിയോട് പറഞ്ഞേ, ഇപ്പൊ ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് ആദ്യത്തെ കാര്യം ചിന്ത ഒന്ന് മാറണം. ഇപ്പോൾ ചിന്തിക്കുന്ന തലത്തിൽ നിന്ന് മാറണം. എന്താ ഇപ്പൊ ചിന്തിക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ നേട്ടം ഉണ്ടാകാനാണോ? ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ വിജയിപ്പിക്കാനാണോ? ഇവിടെ കുറച്ചുകൂടെ വലിയവനാകാനാണോ? ഞാൻ പറയാം, യേശു പറഞ്ഞു എന്ത് ചെയ്യും? തന്റെ ജീവനെ നേടുവാൻ നോക്കിയാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ നേടും. അവസാനിപ്പിക്കാം. പറഞ്ഞു പോകാൻ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പാർട്ടി പാർട്ടായിട്ട് പറഞ്ഞോ ഒരു ദിവസം കണികളെ നടക്കണം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള എന്റെ ചിന്തയും താല്പര്യവും മനസ്സും എത്രയുണ്ടെന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കും. എന്റെ പ്രൈമറി ആദ്യം ദൈവരാജ്യമാണോ, അതോ വൈകുന്നേരത്തെ ഒരു പ്രാർത്ഥനയും ഞായറാഴ്ചത്തെ ഒരു മീറ്റിംഗുമായിട്ട് അത്രയുള്ളൂ എന്റെ ദൈവരാജ്യം? അങ്ങനെയാണെങ്കിൽ ഐ എം ഇൻ ഡേഞ്ചർ, ഞാൻ അപകടത്തിലാണ്. യേശു പറഞ്ഞു, മറിയം നല്ല വിഷയം തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്താ? യേശുവിന്റെ സന്നിധിയിൽ യേശുവിനെ കേൾക്കാൻ, യേശുവിനെ കേട്ട് യേശുവിന്റെ കാര്യങ്ങളിലേക്ക് മനസ്സ് മുഴുവൻ അതിലേക്ക് വെച്ചിരിക്കുക. പക്ഷെ മാർത്തേനല്ല, അവള് പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കഴിഞ്ഞ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളിൽ ഭാരപ്പെട്ട് നടന്ന മാർത്തെടുക്കത്ത പറയാം. മാർത്തേ, യു ആർ ഇൻ എ റോങ് ഡയറക്ഷൻ, ചേഞ്ച് യുവർ മൈൻഡ്. നിന്റെ മനസ്സൊന്ന് മാറണം, മറിയത്തെ പോലെ ഒന്ന് മാറണം. ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക്, ആത്മീയ കാര്യങ്ങളിലേക്ക്, യേശുവിലേക്ക്, യേശുവിന്റെ കാര്യങ്ങളിലേക്ക് നിന്റെ മനസ്സ് അതിലേക്ക് ഒന്ന് മാറണം. കാരണം ഈ ശരീരം ഇവിടെ കൊണ്ട് തീരുന്നതാണ്. അതിന്റെ അകത്തുള്ള ആത്മാവ് പ്രധാനപ്പെട്ട കാര്യം. ചേഞ്ച് യുവർ മൈൻഡ്, മനസ്സൊന്ന് മാറണമെന്ന്, ഇവിടത്തെ കാര്യങ്ങളിൽ നിന്ന് മനസ്സൊന്ന് മാറണമെന്ന്, ഇവിടെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സൊന്ന് മാറണമെന്ന്, ഇവിടെ നേട്ടങ്ങളുടെ പിന്നാലെയോ ഓർക്കത്തിയെന്ന് മനസ്സൊന്ന് മാറിയിട്ട് മനസ്സ് യേശുവിലേക്കൊന്ന് കൊണ്ടുവരണമെന്ന്. ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ കാര്യം, അതിലേക്ക് മനസ്സൊന്ന് കൊണ്ടുവരണമെന്ന്. ഫസ്റ്റ് സീക്ക് ഹിസ് കിംഗ്ഡം.
ഉപദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org